ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപതി മുർമു രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലും ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ ഗായികമേളയുടെ ആദ്യ ദിനത്തിൽ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് മത്സരം രാവിലെ അഡ്ലേഡിൽ തുടങ്ങും. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണവും ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
രാഷ്ട്രപതിയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കിയിട്ടുണ്ട്. ശിവഗിരിയിലെ പരിപാടിയിൽ രാവിലെ 10 മുതൽ വേദിയിലേക്ക് പ്രവേശനം ആരംഭിക്കും. സമ്മേളനം കഴിയുന്നതുവരെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആരെയും അനുവദിക്കില്ല. വാഹന പാർക്കിംഗിലും നിയന്ത്രണമുണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പരിപാടിക്ക് ശേഷം പാലായിൽ നിന്ന് ഹെലികോപ്റ്ററിൽ അവർ കോട്ടയത്ത് എത്തും. കുമരകത്തെ റിസോർട്ടിൽ നിന്ന് നാളെ രാവിലെ 11 രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ എറണാകുളത്തേക്ക് പോകും. സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ ഇന്നും നാളെയും മാറ്റം വരുത്തി. സ്കൂളുകൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുമ്പായി പ്രവർത്തനം അവസാനിപ്പിക്കണം. കോട്ടയം താലൂക്കിലെ എല്ലാ സ്കൂളുകളും വെള്ളിയാഴ്ച രാവിലെ 8:30 മുമ്പ് പ്രവർത്തനം ആരംഭിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്.
സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജസ്ഥാനിലെ ജയ്സാൽമറിൽ ഇന്നെത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചേരുന്ന ആദ്യ കമാൻഡേഴ്സ് കോൺഫറൻസാണിത്. സൈന്യത്തിന്റെ പ്രവർത്തന സജ്ജതയും ഭാവി സുരക്ഷാ വെല്ലുവിളികളും സമ്മേളനം ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് സമാപിക്കും. ദേശീയതലത്തിൽ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ വിവിധ വശങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. ദേശീയ ഹൈവേ അതോറിറ്റി 23 സംസ്ഥാനങ്ങളിലെ 21,000 കിലോമീറ്ററിൽ നെറ്റ്വർക്ക് സർവേ വാഹനങ്ങൾ വിന്യസിക്കും. റോഡുകളുടെ ഉപരിതല വിള്ളലുകൾ, കുഴികൾ തുടങ്ങിയവയും നടപ്പാതയുടെ അവസ്ഥയും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സംവിധാനം ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. 3D ലേസർ സംവിധാനം ഉപയോഗിച്ചായിരിക്കും പരിശോധന. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ വ്യവസായി മെഹുൽ ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ആൻവർപ്പിലെ ബെൽജിയൻ കോടതി അനുമതി നൽകി. ബെൽജിയൻ അധികൃതർ ചോക്സിയെ അറസ്റ്റ് ചെയ്തതിന്റെ നിയമസാധുത കോടതി ശരിവച്ചു. ആന്റിഗ്വയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായും ഇന്ത്യയിൽ രാഷ്ട്രീയ ഭീഷണിയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റവും നേരിട്ടതായും ചോക്സി കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ ചോക്സിക്ക് കഴിഞ്ഞില്ല. മുതിർന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനും പത്മഭൂഷൺ പുരസ്കാര ജേതാവുമായ ഡോക്ടർ ഏകനാഥ് ചിറ്റ്നിസ് അന്തരിച്ചു. പൂനെയിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു 100 ചിറ്റ്നിസിന്റെ അന്ത്യം. ISRO രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം ഡോക്ടർ ഹോമി ഭാബയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെ വികസനത്തിലും ചിറ്റ്നിസിന്റെ പങ്ക് വിലപ്പെട്ടതായിരുന്നു. തുമ്പ, ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തതും അദ്ദേഹം ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരുടെ സംഘമാണ്. 1970 ചിറ്റ്നിസ് തുടങ്ങിവച്ച യത്നങ്ങളാണ് 90 ഇന്ത്യൻ ഗ്രാമീണ മേഖലയിൽ ടെലിവിഷൻ ലഭ്യതയ്ക്ക് വഴിയൊരുക്കിയത്. സെപ്റ്റംബർ 22 മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന GST ബജറ്റ് ഉത്സവ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വിലയിൽ വൻ കുറവ് വരുത്തി. മധ്യവർഗ കുടുംബങ്ങളുടെയും താഴ്ന്ന ഇടത്തരം കുടുംബങ്ങളുടെയും സാമ്പത്തിക ഭാരത്തിൽ വലിയ കുറവാണ് വന്നത്. പുതുക്കിയ GST ഘടന പ്രകാരം എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ എന്നിവയുടെ നികുതി 28% നിന്ന് 18% കുറച്ചു. ഇത് ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കി. അതോടൊപ്പം മോണിറ്ററുകൾ, പ്രൊജക്ടറുകൾ, ഇലക്ട്രിക് അക്യുമുലേറ്ററുകൾ എന്നിവയുടെ നികുതിയും 28% നിന്ന് 18% കുറച്ചു. പുതിയ GST പരിഷ്കരണം ആവശ്യകത വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര ഉൽപാദകർക്ക് വിപണി വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മസ്കറ്റിൽ പ്രവാസി സംഗമത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം അമറാത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച സലാലയിൽ എത്തുന്ന മുഖ്യമന്ത്രി അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ പ്രവാസോത്സവം 2025 ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മലയാളം മിഷൻ സലാല ചാപ്റ്ററും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 127 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണ കവർച്ചക്കേസിലെ രണ്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരിബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത മുരാരിബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. 2019 ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന അദ്ദേഹം നിലവിൽ സസ്പെൻഷനിലാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനത്തിൽ മറ്റ് ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കി തിരുവനന്തപുരം മുന്നേറുന്നു. കായികമേളയുടെ പ്രധാന ഇനമായ അത്ലറ്റിക്സിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് വിഭാഗത്തിലെ മത്സരങ്ങൾ ഇന്നലെ സമാപിച്ചപ്പോൾ പാലക്കാട് ജില്ല 90 പോയിന്റുമായി ഓവറോൾ കിരീടം നേടി. 80 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും 78 പോയിന്റുമായി തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തുമെത്തി. പൊതുവിഭാഗത്തിൽ 668 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല ബഹുദൂരം മുന്നിലാണ്. 388 പോയിന്റുമായി കണ്ണൂരും 324 പോയിന്റുമായി കോഴിക്കോടുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ. മഴ മൂലം പല വേദികളിലും ഇന്നലെ മത്സരങ്ങൾ വൈകിയാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് അത്ലറ്റിക് ഉൾപ്പെടെയുള്ള മത്സരങ്ങളുമായി മേള പുരോഗമിക്കുന്നത്.
പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരം ഇന്ന് അഡിലേഡിൽ തുടങ്ങും. ഇന്ത്യൻ സമയം രാവിലെ 9 മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരം ജയിച്ച ഓസ്ട്രേലിയ ഇന്നുകൂടി വിജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകും. ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഇരു ടീമുകളും 5 2020 മത്സരങ്ങളിലും പങ്കെടുക്കും. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഉച്ചകഴിഞ്ഞ് 3 ന്യൂസിലാന്റിനെ നേരിടും. നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകൾക്കും ഇന്നത്തെ വിജയം അനിവാര്യമാണ്. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. ഇന്നലെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ഇൻഡോർ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. രണ്ട് ടീമുകളും സെമിയിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. താമരശ്ശേരി ഫ്രഷ്കട്ട് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തെ ന്യായീകരിച്ച മന്ത്രി എം ബി രാജേഷ് ഇരകൾക്കൊപ്പമല്ല ഉടമകൾക്കൊപ്പമാണെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. 6 വർഷമായി രൂക്ഷമായ ദുർഗന്ധത്തിനും മലിനീകരണത്തിനുമെതിരെ പ്രദേശത്തെ ജനങ്ങൾ സമരരംഗത്തായിരുന്നു. കോഴിക്കോടിന് പുറമെ വയനാട്, മലപ്പുറം ജില്ലകളിലെ മാലിന്യം കൂടി എത്തിച്ചതോടെയാണ് ഉപരോധ സമരത്തിന് ജനങ്ങൾ നിർബന്ധിതരായതെന്ന് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണത്തിനെതിരായ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞുകയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരെ അന്വേഷണത്തിലൂടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആവശ്യമാണെങ്കിലും ജനങ്ങളെ മുന്നിൽ നിർത്തി കലാപത്തിന് ശ്രമിക്കുന്നവരെ പുറത്തുകൊണ്ടുവരണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ചക്കട്ടപ്പാറയിൽ ടൈഗർ സഫാരി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിന്റെ മുഖഛായ മാറുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. TB മുക്ത് ഭാരതിന്റെ ഭാഗമായി കവലകൾ തോറും TB HIV ബോധവൽക്കരണം ക്യാമ്പയിനും സ്ക്രീനിങ്ങും രാവിലെ കൊല്ലത്ത് നടത്തും. 2030 രാജ്യത്തുനിന്ന് TB തുടച്ചു നീക്കുകയെന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ദേശീയ TB നിവാരണ പരിപാടിയുടെ ഭാഗമായാണ് സ്ക്രീനിംഗ്. താനൂർ തൂവൽ തീരത്തെ ബോട്ട് ദുരന്തത്തിന്റെ കാരണവും സാഹചര്യങ്ങളും സംബന്ധിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഡിസംബറിൽ തയ്യാറായേക്കും. 1.5 വർഷം നീണ്ട അന്വേഷണത്തിലൂടെയാണ് ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 55 പേരിൽ നിന്ന് മൊഴിയെടുത്തും 80+ രേഖകൾ പരിശോധിച്ചുമാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് കമ്മീഷൻ അംഗം ഡോ KP നാരായണൻ അറിയിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ സിറ്റിംഗ് രാവിലെ കോഴിക്കോട്ട് ആരംഭിക്കും. ടൌൺഹാളിലാണ് സിറ്റിംഗ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലും ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനത്തിൽ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് മത്സരം രാവിലെ അഡിലേഡിൽ തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.